إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സഹോദരങ്ങളെ മറ്റു സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഈ ദിവസങ്ങളിൽ ധാരാളമായി പല ആൾക്കാരുടെയും മരണവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്നു ഓരോരോ ദിവസവും പലരുടെയും മരണവാർത്ത കേൾക്കുന്നു നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ പലതരത്തിലുള്ള മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന മിൻ അമാറാതി സാഅതി അൻ യൽഹറ മൗതുൽ ഫജഅ പെട്ടെന്നുള്ള മരണം വരിക എന്നുള്ളത് അവസാന നാളിന്റെ അടയാളമാണ് പെട്ടെന്ന് മരിക്കുക എന്നുള്ളത് അവസാന നാളിന്റെ അടയാളമാണ് ഇന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എത്രയോ സഹോദരങ്ങൾ നമുക്കറിയുന്ന അല്ലെങ്കിൽ നമുക്കറിയാത്ത എത്രയോ സഹോദരങ്ങൾ ഓരോരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ മിമ്പറിൽ വെച്ച് പലതവണ മരണത്തെ സംബന്ധിച്ചും അതിനുശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കുക എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത്രയും തവണ മരണത്തെ സംബന്ധിച്ച് കേട്ടിട്ടും മരണത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടും എന്ത് മാറ്റമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒന്നുകിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ മരിക്കുന്നു അല്ലെങ്കിൽ നമുക്കറിയുന്ന ഏതെങ്കിലും പരിചയക്കാർ മരിക്കുന്നു അതുമല്ലെങ്കിൽ മുസ്ലിം ഉമ്മ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മരണപ്പെടുന്നു പലതരത്തിലും നിങ്ങൾക്കറിയാം ചൈന പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹം അവരുടെ നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് ആ നാട്ടിൽ നിന്ന് പുറത്തായി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്നു അവിടെയും അവർക്ക് ജീവിക്കാനുള്ള ഒരവസ്ഥയില്ല അവസാനം പെട്ടെന്നുണ്ടായ ഒരു ദ്വീപിലേക്ക് അവർ ജീവിക്കാൻ വേണ്ടി പോകുമ്പോൾ ധാരാളം ആൾക്കാർ കടലിൽ വെച്ച് മരണപ്പെടുന്നു ഇങ്ങനെ പല സംഭവങ്ങളും നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് പല വാക്കുകളും അതുപോലെ തന്നെ മരണത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും പ്രസംഗങ്ങളും വാളുകളും നമ്മൾ കേട്ടു സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വലിയ വലിയ വാക്കുകൾ കൊണ്ട് വിപ്ലവങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചിട്ടില്ല മറിച്ച് അവിടുത്തെ ജീവിതത്തിലൂടെ ഏറ്റവും നല്ല സമുദായത്തെ വാർത്തെടുത്തു അവർ മരണത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ പേടിക്കും മരണത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അവർ കരയും അവരെ സംബന്ധിച്ച് മരണം എന്നുള്ളത് വളരെ ഭയാനകരമായ ഒരു കാര്യമാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷമായി നമ്മൾ മരണം കേൾക്കുന്നു എത്ര വർഷമായി സഹോദരങ്ങളെ നമ്മുടെ ഓരോരോ സഹോദരങ്ങൾ മരിച്ചു എന്ന് പറയുന്ന വിവരം നമ്മൾ കേൾക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് പല ആൾക്കാരും മരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ മരണപ്പെട്ടു ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൽ ആകെ ഉള്ളത് ആ സ്ത്രീക്ക് ഭർത്താവുണ്ട് അതുപോലെ തന്നെ മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കൾക്കും മാനസികമായ പ്രശ്നങ്ങളുണ്ട് അംഗവൈകല്യങ്ങളുണ്ട് ആ ഭർത്താവിനും അംഗവൈകല്യമുണ്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരാണ് പണിയെടുത്ത് ഈ കുടുംബത്തെ പോറ്റുന്നത് അവരാണ് ഈ കുടുംബത്തിന് വേണ്ട ചെലവുകളൊക്കെ നൽകുന്നത് എല്ലാ ദിവസവും രാവിലെ പണിയെടുക്കാൻ പോകും വൈകുന്നേരമായാൽ എന്തെങ്കിലും ആ പണിയിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് തന്റെ വീട്ടിലുള്ള മക്കൾക്കും തന്റെ ഭർത്താവിനും ഭക്ഷണം നൽകും സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്രാപ്തി പോലും ഇല്ലാത്ത ആ കുടുംബത്തെ നയിച്ചിരുന്ന ഈ ഒരു സ്ത്രീ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു സഹോദരങ്ങളെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രോഗവുമില്ല നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ആയുസ്സെത്തിയപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ മരണത്തിന് ഉത്തരം നൽകുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അവരുടെ മുമ്പിലില്ല സൂറത്തുർ റഅദിൽ അല്ലാഹു പറഞ്ഞതുപോലെ വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമഖദാർ, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു അവധിയുണ്ട്, ആ അവധി എത്തിയാൽ നമ്മൾ എല്ലാവരും പോകേണ്ടി വരും, എല്ലാവരും പോകേണ്ടി വരും. ഈ ദുനിയാവിലെ ഒരു വസ്തുവും നമ്മുടെ കൂടെ വരികയില്ല. നമ്മൾ എല്ലാവരും ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് മരിക്കും. അതിനുശേഷം നമ്മളായി നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രം, അതല്ലാതെ ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും ആഖിറത്തിൽ ഇതൊന്നും ഉപകരിക്കുകയില്ല. എല്ലാവരും മരിക്കും, മരണം നിർബന്ധമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അറബിയിൽ പൊതുവെ പറയാറുണ്ട്, ലൗകാനത്തി ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഹയ്യൻ ബാഖിയ. ഈ ദുനിയാവെങ്ങാനും ഒരു വ്യക്തിക്ക് മരിക്കാതെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാകുമായിരുന്നു. പ്രവാചകനോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? വമ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരാളും മരിക്കാതെ ജീവിച്ചിട്ടില്ല. ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കും. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. പ്രവാചകരെ, താങ്കൾ മരിക്കുന്നതാണ്, എല്ലാ ജനങ്ങളും മരിക്കും. നിങ്ങളൊക്കെ പലപ്പോഴും മരണത്തെ സംബന്ധിച്ച് കേട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഓരോരോ ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? എത്രത്തോളം നമ്മൾ അള്ളാഹുവുമായിട്ട് സാമീപ്യമുണ്ടാക്കി? എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ചു? ചില സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു സഹോദരൻ തന്റെ കുട്ടിക്ക് അസുഖം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യണം. ആ കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ആ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്തു. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രോഗം ഭേദമായി. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് അവിടെയുള്ള ബില്ലടക്കാൻ വേണ്ടി സഹോദരൻ പോയപ്പോൾ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ സഹോദരൻ അവിടെ ബില്ലൊക്കെ അടച്ച് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആ സഹോദരൻ കുഴഞ്ഞു വീണു, അദ്ദേഹം മരണപ്പെട്ടു. അസുഖമുള്ള കുട്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഒരു അസുഖവുമില്ലാത്ത ആ സഹോദരൻ മരണപ്പെട്ടു, അള്ളാഹുവിന്റെ അരികിലേക്ക് പോയി. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മളെപ്പോഴാണ് മരിക്കുന്നത് നമുക്കറിയില്ല. ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കേണ്ടി വരും. ഇന്ന് നമുക്കുള്ള ഈ സൗകര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഖബറിലെത്തിയാൽ നമ്മൾ ഒറ്റയ്ക്ക് അവിടെ കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാന സമയത്ത് ശക്തമായ രോഗം വന്നു. പ്രവാചകന്റെ ശരീരത്തിന് പ്രയാസമുണ്ടായി. അവിടെ അടുത്തിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കരളിന്റെ കഷ്ണം അവരോട് പറഞ്ഞു, വാ കർബ അബതാ, എന്റെ പിതാവ് എത്രമാത്രം വേദനയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ പിതാവിനെ ബാധിച്ചിരിക്കുന്ന ഈ മുസീബത്ത് കണ്ട് എനിക്ക് മനസ്സിന്റെ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് ഫാത്തിമയോട് പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദല്യൗം, ഫാത്തിമ ഇന്നെനിക്ക് പ്രയാസമുണ്ടെങ്കിൽ, ഈ രോഗമൊക്കെ എന്നെ തളർത്തുന്നുണ്ടെങ്കിൽ, എന്റെ മനസ്സിനും എന്റെ ശരീരത്തിനും എനിക്ക് പ്രയാസമുണ്ടെങ്കിലും, ഫാത്തിമ ലൈസ അലാ അബീകി കർബുൻ ബഅദല്യൗം, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല. എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. നമുക്ക് എത്ര ആൾക്കാർക്ക് അത് പറയാൻ പറ്റും? എത്ര സഹോദരങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, ഞാൻ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? ഇതൊക്കെ കേവലം വാഅദുകളിലും നസീഹത്തുകളിലും കേട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങളല്ല. നമ്മൾ ചിന്തിക്കുക, ഇന്ന് നമ്മൾ മരിച്ചാൽ ഈ ജുമാ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമെന്ന് ഉറപ്പില്ലാത്ത നമ്മുടെ ജീവിതം. സഹോദരങ്ങളെ, ഒരസുഖവും വേണമെന്നില്ല മരിക്കാൻ, ഒരസുഖവും വേണമെന്നില്ല മരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സെത്തിയാൽ നമ്മൾ എല്ലാവരും മരിക്കും. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ മാറിപ്പോകുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മരിച്ചാൽ ചില ആൾക്കാർ ഒന്നുകിൽ കാരണം പറയും, അവൻ വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ അവൻ അറ്റാക്ക് ആയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളതാണ്, ശ്വാസം മുട്ടലാണ്, ഇതൊക്കെ ആൾക്കാർ ഒരു കാരണമായി പറയും. കാരണമില്ലാതെയും ആൾക്കാർ മരിക്കും. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സെത്തിയാൽ മരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് സ്ഥിരമായി നമ്മൾ പരിശ്രമിക്കുക നല്ല മരണം ലഭിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദല്യൗം, ഫാത്തിമ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനരികിലെത്തിയാൽ എന്നെ കാത്തിരിക്കുന്നത് ഏറ്റവും നല്ല സുന്ദരമായ മുഹൂർത്തങ്ങളാണ്, എനിക്ക് പേടിക്കാനില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനസ്സിന് വേദനയാണ്, തന്റെ പിതാവ് തന്നെ തൊട്ട് പിരിഞ്ഞു പോയാൽ അതിനുശേഷം എന്റെ പിതാവില്ലാത്തൊരു ജീവിതം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തതിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, കൈഫ തബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി തുറാബ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുള്ള് പോലും പ്രവാചകന്റെ കാലിൽ തറക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്ങനെയാണ് ആ പ്രവാചകന്റെ ശരീരത്തിലേക്ക്, ആ പ്രവാചകന്റെ ഖബറിലേക്ക് നിങ്ങൾക്ക് മണ്ണിടാൻ വേണ്ടി സാധിച്ചത്? ഇതാണ് നമ്മുടെയും അവസ്ഥ. നമ്മൾ ഒരു ദിവസം ഖബറിൽ നമ്മുടെ ശരീരം വെക്കും. അവിടെ കൂടിയിരുന്ന ചില ആൾക്കാരൊക്കെ നമ്മെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയും. അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ മണ്ണുകൾ ഇട്ടുകൊണ്ട് ആൾക്കാരവിടുന്ന് പോകും. അതിനുശേഷം നമ്മളും നമ്മൾ ചെയ്തിരിക്കുന്ന അമലുകളും, എത്ര ആൾക്കാർ തയ്യാറാക്കിയിട്ട് മരണത്തിന് വേണ്ടി എത്ര ആൾക്കാർ തയ്യാറായിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നല്ല മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ മരണവും ഒരു കാഫിറിന്റെ അല്ലെങ്കിൽ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവന്റെ മരണവും നമ്മൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിം മരിക്കുക, എങ്ങനെയാണ് ഒരു കാഫിർ മരിക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നു. എന്റെ സഹോദരങ്ങളോട് ആ ഒരു കാര്യം ഞാൻ പങ്കുവെക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഖുതുബ കേട്ടു പോകുന്നു എന്നതിൽ ഉപരിയായി കേൾക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടാക്കണം എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ കേൾക്കുക. ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന മഅ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരു ദിവസം പ്രവാചകന്റെ കൂടെയായിരുന്നു. ഫഖറജ്ന ഫീ ജനാസതി റജുലിൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബഖീഉൽ ഗർഖദിലേക്ക് നമ്മൾ പോയി. ഫൻതഹൈന ഇലൽ ഖബർ, അവിടെയുള്ള ഖബറിനരികിൽ നമ്മൾ എത്തി. ആ സമയത്ത് ഖബർ തയ്യാറായിട്ടില്ല, അവിടെ ആൾക്കാർ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും സഹാബികൾ നിന്നു. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, സഹാബത്തെ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കുക. ഈ ഖബറിന്റെ ശിക്ഷയെ നിങ്ങളെ തൊട്ട് സഹായിക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല, അല്ലാഹുവിനല്ലാതെ. അതുകൊണ്ട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന്റെ മരണം എങ്ങനെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു തന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ കാന ഫിൻ ഖിതാഇൻ മിനൽ ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആഖിറത്തിന്റെ സ്ഥാനം നൽകുന്നവനാണെങ്കിൽ, ദുനിയാവിന്റെ സ്ഥാനം നൽകാത്തവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ദുനിയാവിന്റെ വസ്തുക്കൾക്ക് വേണ്ടി തർക്കിച്ച് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരനുമായി ബന്ധം വിച്ഛേദിക്കാത്തവനാണെങ്കിൽ, അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ഏതൊരാവശ്യം വരുമ്പോഴും അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തുന്നവനാണെങ്കിൽ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു എനിക്ക് തയ്യാറാക്കിയതാണ് ഏറ്റവും നല്ലത്, ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളും നശിച്ചു പോകുന്നതാണെന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ, അല്ലാഹുവിന്റെ സ്ഥാനം നൽകിയവനാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, نزل اليه ملائكه بيض الوجوه, അവന്റെ മരണസമയത്ത് ചില മലക്കുകൾ വരും. ബീദുൽ വുജൂഹ്, വെളുത്ത മുഖമുള്ള മലക്കുകൾ, വെളുത്ത മലക്കുകൾ അവന്റെ അരികിലേക്ക് വരും. കാന്ന വുജൂഹഹും അശംസ്, അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിരിക്കും. മഅഹും കഫനു മിൻ അക്ഫാനിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ നിന്നുള്ള തുണികളുമായി ആ മലക്കുകൾ ഈ മയ്യത്തിന്റെ അരികിൽ, ഈ മരണപ്പെടാൻ മരണമാസന്നമായ വ്യക്തിയുടെ അരികിലേക്ക് വരും. വഹനൂതുൻ മിൻ ഹനൂതിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഗന്ധവും അവരുടെ കയ്യിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ യജ്ലിസു മിൻഹു മദ്ദ ബസരി, ആ രോഗമായി കിടക്കുന്ന അല്ലെങ്കിൽ മരണമാസന്നമായി കിടക്കുന്ന ആ വ്യക്തി കാണുന്ന ഒരു ദൂരത്തിൽ ഈ മലക്കുകൾ വന്നിരിക്കും. അങ്ങനെ അവിടേക്ക് ഈ മലക്കുകളൊക്കെ വന്നിരിക്കും. അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള എല്ലാവിധ സുഖങ്ങളുമുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള കഫൻ തുണികളുണ്ട്. ഇതൊക്കെയായി മലക്കുകൾ അവിടെ വന്നിരിക്കും. ثم يجيء ملك الموت, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം റൂഹിനെ പിടിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്ക് അവിടേക്ക് വരും. അദ്ദേഹത്തിന്റെ പേര് അസ്റാഈൽ ആണെന്ന് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതെവിടെയും ശരിയായി വന്നതല്ല. എന്നിരുന്നാലും മലക്കുൽ മൗത്ത് അവിടേക്ക് വരും. അതിനുശേഷം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആ വ്യക്തിയോട്, ആ വ്യക്തിയുടെ റൂഹിനോട് മലക്കുൽ മൗത്ത് പറയും, അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടങ്ങുന്ന ശരീരമേ, സമാധാനമടങ്ങുന്ന ശരീരമേ, ഉഖ്റുജി ഇലാ മഗ്ഫിറതി മിൻ അല്ലാഹി വറിദ്വാൻ, നിന്റെ റൂഹിനെ നീ പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിന്റെ റൂഹ് പുറത്തേക്ക് വരിക, അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ് നിന്നെ കാത്തിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് നിന്നെ കാത്തിരിക്കുന്നത്, നിന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല, അതുകൊണ്ട് സമാധാനമടങ്ങിക്കൊണ്ട് നീ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് മലക്കുൽ മൗത്ത് റൂഹിനോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫിസ്സിഖാ, ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ എങ്ങനെയാണോ വെള്ളം വരിക, അതുപോലെ അത്രയും നല്ല രൂപത്തിൽ ആ റൂഹ് പുറത്തേക്ക് ഇറങ്ങി വരും. ഫയഖുദുഹ, മലക്കുൽ മൗത്ത് അതിനെ എടുക്കും. ഇതാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥ. ഈ ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ മരണത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് അവന്റെ റൂഹിനെ പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, അതിനുശേഷം അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ചവർ, അല്ലാഹുവിന് മാത്രം ആരാധന നൽകിയവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ജീവിതത്തിൽ പാലിച്ചവർ, ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എല്ലാ മേഖലയിലും പാലിച്ചവർ, സുമ്മസ്തഖാമു, ഇസ്തിഖാമത്തോടുകൂടി നിലനിന്ന ആൾക്കാർ, നല്ല മാർഗത്തിൽ നിലനിന്ന ആൾക്കാർ, തതനസ്സലു അലൈഹിമുൽ മലായിക, മരണത്തിന്റെ സമയത്ത് അവരുടെ അരികിൽ മലക്കുകൾ വരും, അവരോട് എന്തു പറയും? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കുടുംബത്തെ വിട്ടുപോകുന്നു, സമ്പത്തിനെ വിട്ടുപോകുന്നു, ദുനിയാവിലുള്ള സുഖങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടി പോകുന്നു, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, അല്ലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചാൽ, ആൾക്കാർ പരിഹസിച്ചാലും, നീ നിന്റെ താടി വളർത്തിയാൽ, നിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിൽ നീ വെച്ചു നിന്നാൽ, അവിടെ വെച്ച് മലക്കുകൾ നിന്നോട് പറയും, ഇതാണ് നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷ വാർത്ത നൽകിയിരിക്കുന്ന ദിവസം. ഇന്ന് നീ മരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളും നഷ്ടപ്പെടുമെന്ന് കരുതി ഒരിക്കലും നീ ദുഃഖിക്കേണ്ടതില്ല, നീ പേടിക്കേണ്ടതില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം വഅബ്ശിറു ബിൽ ജന്ന, നിനക്ക് സ്വർഗമാണ് വാഗ്ദാനം എന്ന് പറയും. നിനക്ക് സ്വർഗമാണ് അവിടെ വാഗ്ദാനം. ഇതാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥ. നല്ല രീതിയിൽ ജീവിച്ചാൽ ഇത്തരത്തിലുള്ള മരണം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. ശരീരത്തിന്റെ പ്രയാസമില്ലാത്ത രൂപത്തിൽ, ശരീരത്തിന്റെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, താങ്ങുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റൂഹിനെ പിടിക്കും. സഹോദരങ്ങളെ, നേരെ മറിച്ച് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അറിഞ്ഞുകൊണ്ടും അതൊക്കെ ധിക്കരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ, മോശപ്പെട്ട ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നസല ഇലൈഹി മിനസ് സമാഇ മലായിക, ആകാശത്തു നിന്ന് ചില മലക്കുകൾ വരും, സൂദുൽ വുജൂഹ്, ഇരുണ്ട മുഖങ്ങൾ, കറുത്ത മുഖങ്ങൾ, കാണുമ്പോൾ തന്നെ പേടിയാകുന്ന രൂപത്തിൽ, മഅഹുമുൽ മുസൂഹ്, ഈ മോശപ്പെട്ട വ്യക്തിയുടെ അരികിൽ ആ മലക്കുകൾ വന്നിരിക്കും. ആ വ്യക്തി കാണുന്ന ദൂരത്തിൽ ഈ മലക്കുകൾ വന്നിരിക്കും. അതിനുശേഷം റൂഹിനെ പിടിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്ക് വരും. ഈ കാഫിറിന്റെ അരികിൽ, ഈ മോശപ്പെട്ട വ്യക്തിയുടെ തലയുടെ അരികിൽ ആ വ്യക്തി വന്നുകൊണ്ടിരിക്കും. മലക്കുൽ മൗത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, അയ്യതുഹ നഫ്സുൽ ഖബീഥ, മോശമായ ജീവിതം നയിച്ച റൂഹേ, ഈ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വാക്കിന് ഒരു വിലയും നൽകാതെ, പ്രവാചകന്റെ സുന്നത്തുകൾക്ക് ഒരു വിലയും നൽകാതെ മോശപ്പെട്ട ജീവിതം നയിച്ചിരിക്കുന്ന വ്യക്തിയോട് പറയും, ഉഖ്റുജി ഇലാ സഖ്തി മിൻ അല്ലാഹി വഗളബ്, അള്ളാഹുവിന്റെ കോപത്തിലേക്ക് പുറപ്പെടാൻ നിനക്ക് സമയമായിരിക്കും. ഈ സമയത്ത് റൂഹ് പേടിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയൻതസിഉഹ കമാ യൻതസിഉ സ്വഫൂദു മിൻ അസ്സൂഫിൽ മബ്ലൂൽ, വെള്ളം നനഞ്ഞിരിക്കുന്ന ഒരു പരുത്തിയിൽ നിന്ന് മുള്ളുകളുള്ള ഒരു വടി വലിച്ചൂരിയാൽ എത്രത്തോളം പ്രയാസമായിരിക്കുമോ, ആ പരുത്തി എത്രത്തോളം കീറിപ്പോകുമോ, ഇതുപോലെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവന്റെ റൂഹിനെ വലിച്ചൂരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് തീരുമാനിക്കാം ഏത് മരണം നമുക്ക് വേണം. ഇന്ന് നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്, നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങളുണ്ട്, നന്നാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. സഹോദര, നന്നായാൽ നിന്റെ റൂഹിനെ പിടിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ. നിനക്ക് സന്തോഷ വാർത്തയാണ്, നിനക്ക് സ്വർഗമാണ്, മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത നൽകും. നേരെ മറിച്ച് മോശപ്പെട്ട ജീവിതം നയിച്ച് ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ പണയം വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ കറുത്ത മലക്കുകൾ വന്നുകൊണ്ട് റൂഹിനെ വലിച്ചൂരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു, വലൗ തറ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, കാഫിരീങ്ങളുടെ റൂഹിനെ മലക്കുകൾ അഴിക്കുന്ന സമയത്ത്, അതിനെ എടുക്കുന്ന സമയത്ത്, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തടിക്കും, അവരുടെ ശരീരത്തിലടിക്കും. വദൂഖു അദാബൽ ഹരീഖ്, അവരോട് പറയും, നരക ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, നരക ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക ഏതാണ് നമുക്ക് വേണ്ടത്, ഏതാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റൂഹിനെ പിടിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാവുന്നു. ഇത്തരത്തിൽ റൂഹിനെ പിടിച്ചതിനു ശേഷം എന്താണ് സംഭവിക്കുക? നല്ല വ്യക്തിയുടെ റൂഹാണെങ്കിൽ അതിനെയും കൂട്ടി മലക്കുകൾ ഒന്നാം ആകാശത്തേക്ക് പോകും. അവിടുന്ന് ആകാശത്തെ സംരക്ഷിക്കുന്ന മലക്കുകൾ ചോദിക്കും, മൻ ഹാദാ, ആരാണ് വന്നിരിക്കുന്നത്? മാ ഹാദിഹി റൂഹു ത്വയ്യിബ, ഇത്രയും നല്ല സുഗന്ധമുള്ള റൂഹ് ആരാണ്? മലക്കുകൾ അതിനെയും കൂട്ടിപ്പോകുന്ന മലക്കുകൾ പറയും, ഇന്ന വ്യക്തിയുടെ റൂഹാണ്. മലക്കുകൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുക്കും. അതിനുശേഷം ഓരോരോ ആകാശത്തിലേക്ക് കയറി പോകും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫിൽ അല്ലിയീൻ, എന്റെ ഈ അടിമയെ സ്വർഗാവകാശികൾക്കുള്ള സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിക്കുക. സ്വർഗവകാശികളുടെ സ്ഥാനം, അവരുടെ പേരെഴുതി വെക്കുന്ന സ്ഥലത്ത് ഈ അടിമയുടെ പേര് നിങ്ങൾ എഴുതി വെക്കുക. വഅഈദുഹു ഇലൽ അർദ്, ഈ അടിമയെ ഭൂമിയിലേക്ക് തന്നെ നിങ്ങൾ മടക്കുക. ഫഇന്നീ മിൻഹാ ഖലഖതുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്രാ, ഈ ഭൂമിയിൽ നിന്നാണ് വീണ്ടും അവരെ പുനർജീവിപ്പിക്കുക, അതുകൊണ്ട് ഭൂമിയിലേക്ക് തന്നെ മടക്കുക എന്ന് പറയും. സഹോദരങ്ങളെ, അങ്ങനെ റൂഹ് ശരീരത്തിലേക്ക് തിരിച്ചു വരും. ശരിക്കും ചിന്തിക്കുക, ഇതേതെങ്കിലും ഒരു കഥയായി കേൾക്കാതെ നമ്മൾ മരിച്ചതിനു ശേഷം നമ്മുടെ ശരീരം കബറിൽ കൊണ്ടുവച്ചാൽ അവിടെ നടക്കുന്ന സംഭവങ്ങളായി നമ്മൾ ചിന്തിക്കുക. മലക്കിന്റെ കൂടെ റൂഹ് ആകാശത്തേക്ക് പോയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കബറിലുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് റൂഹിനെ തിരിച്ചയക്കും. അതിനുശേഷം എന്താണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ട് മലക്കുകൾ അവിടെ വരും. മുൻകർ നക്കീർ എന്ന പേരുകളുള്ള രണ്ട് മലക്കുകൾ അവിടെ വരും. അതിനുശേഷം അവനെ പിടിച്ചിരുത്തും, ആ മയ്യത്തിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പിടിച്ചിരുത്തും. അവനോട് ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാൻ, നീ ആരെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്? അള്ളാഹുവിനെ മാത്രം ആരാധിച്ച വ്യക്തികളാണെങ്കിൽ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവനിലേക്ക് കാവൽ തേടിയ വ്യക്തികളാണെങ്കിൽ അവർ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാൻ, എന്റെ റബ്ബ് അല്ലാഹുവാൻ. അവർക്ക് വ്യക്തമായിട്ടത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അവരോട് ചോദിക്കും, മാ ദീനുക്, നിന്റെ ദീൻ ഏതാണ്, ഏത് ദീൻ അനുസരിച്ചാണ് നീ ജീവിച്ചത്? സഹോദരങ്ങളെ, ഇതിന്റെ ഉത്തരം ദീനി അൽ ഇസ്ലാം എന്നിവിടെ മനഃപ്പാഠമാക്കിയത് കൊണ്ട് കാര്യമില്ല. ആ ദീനുൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കും, ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ അത് ഇസ്ലാമാണ്. അതുപോലെ തന്നെ ചോദിക്കും മൂന്നാമത്തെ ചോദ്യം, മാ ഹാദർ റജുൽ അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ സംബന്ധിച്ച് നിനക്ക് എന്തറിയാം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. അങ്ങനെ അദ്ദേഹം നല്ല ഉത്തരം പറയും, അല്ലാഹുവിന്റെ മുഅ്മിനായ അടിമ നല്ല ഉത്തരം പറയും. ഈ സമയത്ത് ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയും, സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ഫഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ നിങ്ങൾ അവന്റെ ഖബറിലേക്ക് വിരിച്ചു കൊടുക്കുക. ഫഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവന്റെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നു കൊടുക്കുക. ഫയതീഹി മിൻ റൂഹിഹാ വതീബിഹാ വയഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിന്റെ സുഗന്ധം അവന്റെ ഖബറിലേക്ക് വരും. അവന്റെ ഖബർ അവന് വിശാലമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വളരെ വിശാലമുള്ള ഖബറായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. സഹോദര, ഈ ദുനിയാവിൽ വളരെ ചുരുങ്ങിയ വർഷം, 60-70 വർഷം മാത്രം ജീവിക്കുന്ന നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ തയ്യാറായാൽ ഖബറിലുള്ള ജീവിതം 1000 വർഷമാണോ 2000 ആണോ നമുക്കറിയില്ല. എത്രയോ വർഷങ്ങൾ, ആ വർഷത്തിൽ ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ റബ്ബ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുക. നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, പ്രവാചകന്റെ സുന്നത്തുകൾ പിൻപറ്റുന്ന വിഷയത്തിൽ, എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക. പ്രവാചകൻ മാതാപിതാക്കളെ അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പാന്റ് നെരിയാണിക്ക് താഴെ ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കുക. എല്ലാവരോടും കരുണ കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ധാരാളം വർഷം നമ്മൾ ജീവിക്കേണ്ട ഖബറിൽ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ നമുക്ക് തുറന്നു തരും. സഹോദര, അവിടെ തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവിടേക്ക് ഒരു വ്യക്തി വരും. നമ്മൾ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടേക്ക് ഒരു വ്യക്തി വരും, ഹസന സിയാബ്, ഹസന സിയാബ്, നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ ഹസനൽ വജ്ഹ്, നല്ല മുഖമുള്ള ഒരു വ്യക്തി. ആ വ്യക്തി വന്നുകൊണ്ട് പറയും, അബ്ഷിർ ബില്ലദി യസുറുക്, നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഞാൻ നിന്നെ അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നിനക്ക് സന്തോഷമുള്ള കാര്യം. സഹോദരങ്ങളെ, ഈ സമയത്ത് ഖബറിലുള്ള ആ വ്യക്തി ചോദിക്കും, വന്ന വ്യക്തിയോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമുണ്ട്. ഈ പ്രയാസമുള്ള ഈ സമയത്ത് അല്ലെങ്കിൽ ഇടുങ്ങിയ ഈ കവറിൽ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ വന്ന വ്യക്തി പറയും, നിങ്ങൾ ദുനിയാവിൽ ചെയ്തിരിക്കുന്ന അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ്, ദുനിയാവിൽ ചെയ്തിരിക്കുന്ന സദഖയാണ്, ദുനിയാവിൽ ചെയ്തിരിക്കുന്ന നന്മ കൽപ്പിക്കലാണ്, ദുനിയാവിൽ ചെയ്തിരിക്കുന്ന തിന്മ വിലക്കലാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഖബറിൽ ഒരു വ്യക്തിയുടെ രൂപത്തിൽ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇതാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥ. അവനെ മരിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അവനെ മരിപ്പിക്കും. അതിനുശേഷം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആകാശ ലോകങ്ങൾ അവനെ സ്വീകരിക്കും. അതിനുശേഷം ഖബറിലേക്ക് എത്തിയാൽ ഏറ്റവും നല്ല ജീവിതം, സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ അവന്റെ ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നുകൊടുക്കും. നേരെ മറിച്ച് ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, മോശമായ ജീവിതം നയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ റൂഹുമായി മലക്കുകൾ ആകാശത്തേക്ക് പോകും. ആകാശത്തു നിന്ന് ചോദിക്കും, മാ ഹാദിഹിർ റൂഹുൽ ഖബീഥ, ഈ വൃത്തികെട്ട റൂഹ് ആരുടേതാണ്? അപ്പോൾ ദുനിയാവിൽ ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് അവിടെ പറയപ്പെടും. മലക്കുകൾ പറയും, അവന്റെ ആകാശം തുറന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല, അവന്റെ റൂഹിനെ പ്രവേശിക്കാൻ ആകാശം തുറന്നു കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, നരകവകാശികളുടെ സ്ഥലത്തേക്ക് അവനെ നിങ്ങൾ മാറ്റുക, അതിനുശേഷം അവന്റെ റൂഹിനെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകപ്പെടും. സഹോദരങ്ങളെ, അവന്റെ റൂഹ് ഖബറിൽ വരും. ഈ സമയത്ത് മലക്കുകൾ അവിടേക്ക് ചെല്ലും. മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം അവിടേക്ക് ചെല്ലും. അവനോട് ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് മനഃപ്പാടമാക്കിയതിൽ കാര്യമില്ല. എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. അതല്ല എങ്കിൽ ഈ ദുനിയാവിൽ 1000 തവണ എല്ലാ ദിവസവും എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞു നടന്നാലും ഖബറിൽ നമുക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവനോട് ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ്? അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല. പ്രയാസത്തോടുകൂടി അവൻ പറയും, എനിക്കറിയില്ല ആരാണ് എന്റെ റബ്ബെന്ന് എനിക്കറിയില്ല. അവനോട് ചോദിക്കും, നിന്റെ ദീൻ ഏതാണ്, ഏത് ദീനനുസരിച്ചാണ് നീ ജീവിച്ചത്? അവൻ പറയും, എനിക്കറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കറിയില്ല എന്ന് പറയും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലിയൊരു ഇരുമ്പിന്റെ വസ്തു ഉപയോഗിച്ചുകൊണ്ട് അവന്റെ തലക്കടിക്കും, അവൻ ഭൂമിയുടെ ആഴത്തിലേക്ക് പോയി വീണ്ടും മുകളിലേക്ക് വരും. ആ ഹദീസിൽ കാണാം, ആ ഇരുമ്പിന്റെ വടിയെങ്ങാനും ഉപയോഗിച്ച് ഒരു പർവ്വതത്തിന്റെ മുകളിൽ അടിച്ചാൽ ആ പർവ്വതം മൊത്തത്തിൽ ചിന്നഭിന്നമാകുമായിരുന്നു. അത്രയും ശക്തിയുള്ള ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ മോശമായി ജീവിക്കുന്ന ആൾക്കാരുടെ തലയിൽ അടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ചിന്തിച്ചു നോക്കി, എത്ര ഭയാനകരമായ അവസ്ഥയാണ്, എത്ര ഭയാനകരമായ അവസ്ഥയാണ്. ആരാണ് സഹോദരങ്ങളെ അവിടെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരിക? അങ്ങനെ മോശപ്പെട്ട അടിമകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അഫ്രിഷു ലഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് അവന് നിങ്ങൾ വിരിച്ചു കൊടുക്കുക. ഫയതീഹി മിൻ സമൂമിഹ വഹരിഹ, നരകത്തിന്റെ ചൂട് അവന്റെ ഖബറിലേക്ക് എത്തും. വയുദയ്യഖു അലൈഹി ഖബറുഹു, അവന്റെ ഖബർ അവന്റെ മുകളിൽ ഇടുക്കപ്പെടും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ തഖ്തലിഫ അദ്ലാഉ, അവന്റെ വാരിയെല്ലുകൾ പരസ്പരം ചേരുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം അവന്റെ ഖബറുകൾ ഇടുങ്ങും. നമ്മൾ ചിന്തിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ വെച്ചുകൊണ്ട് നമ്മുടെ ഖബറാണ് അങ്ങനെ ഇടുങ്ങുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഖബറിൽ ലഗ്ത, തീർച്ചയായും ഖബറിനൊരിടുക്കമുണ്ട്, ഖബറിനൊരിടുക്കമുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ വെച്ചുകൊണ്ടാണ് ഖബറിടുങ്ങുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്കത് സഹിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ മോശപ്പെട്ട ആ വ്യക്തിയുടെ അരികിൽ ഒരാൾ വരും, കാണാൻ വളരെ വൃത്തികെട്ട രൂപം, കാണാൻ പോലും അറുക്കുന്ന കോലം, വളരെ മോശപ്പെട്ട ദുർഗന്ധം. അങ്ങനെ ഒരു വ്യക്തി അവന്റെ അരികിൽ വന്നുകൊണ്ടിരിക്കും. ഖബറിലുള്ള വ്യക്തി വന്ന ആളോട് ചോദിക്കും, ആരാണ് നിങ്ങൾ? നിങ്ങളെ കാണുമ്പോൾ തന്നെ ഷർറാണ് എനിക്ക് തോന്നുന്നത്. ഈ വ്യക്തി പറയും, നിനക്ക് അപരിചിതനായ ഒരാളല്ല ഞാൻ, നിനക്കറിയാത്തൊരു വ്യക്തിയല്ല ഞാൻ, നീ ദുനിയാവിൽ ചെയ്തിരിക്കുന്ന മോശപ്പെട്ട കർമ്മങ്ങളാണ് ഞാൻ എന്ന് അവരോട് മറുപടി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ദുനിയാവിൽ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ചിന്തിക്കുക, ദുനിയാവിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ചിന്തിക്കുക. എത്രയോ ഹറാം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇന്ന് ചെയ്യുന്നു, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവർ പോലും. സഹോദര, നിന്റെ ഖബറിൽ ഈ മോശപ്പെട്ട ഒരാളുടെ കൂടെ എത്രയോ വർഷങ്ങൾ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുക. അതല്ല ഖബറിൽ ഏറ്റവും നല്ല ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, നല്ല ജീവിതം നമ്മൾ ജീവിതത്തിൽ കാഴ്ചവെക്കുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒന്നും ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് സഹാബികൾ ജീവിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഖബറ് കണ്ടാൽ കരയുമായിരുന്നു, ഖബറ് കണ്ടാൽ കരയുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് പല ആൾക്കാരും മരണപ്പെട്ടിട്ടും നമുക്ക് എന്ത് ബോധമാണുള്ളത്? എന്ത് ബോധമാ സഹോദരങ്ങളെ നമുക്കുള്ളത്? ദുനിയാവിന്റെ വിഷയത്തിൽ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നവർ, പരസ്പരം ആക്ഷേപിക്കുന്നവർ, കളിയാക്കുന്നവർ, ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞു നടക്കുന്നവർ, കല്യാണത്തിന്റെ പേരിൽ വിരോധാഭാസം നടത്തുന്നവർ, പലതരത്തിലുള്ള ഹറാമുകൾ ഈ ഉമ്മത്തിൽ അഴിഞ്ഞാടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് പ്രവാചകൻ നമ്മെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, മനസ്സ് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് നമ്മൾ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദർജയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മളിത് മനസ്സിലാക്കാത്തത്? തെറ്റുകളും ഹറാമുകളും ധാരാളം പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗം. എന്നാൽ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഖബർ കാണുമ്പോൾ കരയുന്ന അവർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ താടികൾ പോലും നനയാറുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഖബർ എന്നുള്ളത്. ആ ഖബറിൽ ആരെങ്കിലും വിജയിച്ചാൽ അവൻ ബാക്കിയുള്ളതിൽ വിജയിക്കും, ആ ഖബറിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളതിൽ അവൻ പരാജയപ്പെടും. ഇനി സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, എന്താണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്? മരണത്തെ സംബന്ധിച്ച് നമ്മൾ ധാരാളം കേട്ടു, ആഖിറത്തിനെ സംബന്ധിച്ച് കേട്ടു, അല്ലാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് കേട്ടു, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്? അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനമെടുക്കുക, എന്റെ ജീവിതം ഞാൻ മാറ്റം വരുത്തും, എനിക്ക് നല്ല മരണം വേണം. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് നമുക്കറിയില്ല, ഒരു ധാരണയുമില്ല. ചില ആൾക്കാരൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പ്ലാനുകൾ തയ്യാറാക്കും, ഇത്ര വർഷം ജീവിക്കണം, അതിൽ ഇത്ര കാര്യങ്ങൾ തയ്യാറാക്കണം. എന്തുറപ്പാ നമുക്കുള്ളത്? എന്തുറപ്പാ സഹോദരങ്ങളെ നമുക്കുള്ളത്? ഇന്ന് നമ്മൾ മരിക്കില്ല എന്നാരാണ് നമുക്ക് ഉറപ്പ് തന്നത്? ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഏറ്റവും നല്ല മരണം, അതിനുശേഷം ആരോരുമില്ലാത്ത ഖബറിൽ നമ്മുടെ കൂടെ അമലു സ്വാലിഹ് നമ്മുടെ കൂടെ ഉണ്ടാകും, നമുക്ക് സന്തോഷമാണ്. അതിന് ബാക്കിയുള്ള ഓരോരോ ദിവസങ്ങൾ ഖിയാമത്ത് നാള് വരെ നമുക്ക് സന്തോഷമാണ്. നേരെ മറിച്ച് മോശപ്പെട്ട ജീവിതം നയിച്ച് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വളരെ മോശപ്പെട്ട ദിനങ്ങളാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. സഹാബത്ത് ആഗ്രഹിക്കുന്ന സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ മാർഗം നമ്മൾ പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പര്യവസാനം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഷഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഷഅബാൻ മാസം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം മഹത്വങ്ങൾ പഠിപ്പിച്ച ഒരു മാസമാണ്. ഇന്ന് വാസ്തവത്തിൽ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ മരണം എന്നുള്ള വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ഖബർ എന്നുള്ള വിഷയം, ഇന്ന് പല സഹോദരങ്ങളും അതിനെ സംബന്ധിച്ച് വളരെയധികം അശ്രദ്ധയിലാണ്. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തെ സൂചിപ്പിച്ചത്. ഷഅബാൻ മാസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മാസം പല ജനങ്ങളും അശ്രദ്ധയിലാകുന്ന മാസമാണ്. പല ആൾക്കാരും ആ മാസത്തിന് വേണ്ടതുപോലെ പവിത്രത നൽകുന്നില്ല, വേണ്ടതുപോലെ ആ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ധാരാളം വിധിവിലക്കുകളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ നമുക്ക് സൂചിപ്പിക്കാം. എന്നാലും മൊത്തത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിന് ശേഷം ഏറ്റവും അധികം നോമ്പനുഷ്ഠിക്കാറുള്ളത് ഷഅബാൻ മാസത്തിലാണ്. ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നു, ഷഅബാൻ മാസത്തിൽ നോമ്പെടുത്ത് ശീലിച്ചാൽ റമദാൻ മാസത്തിൽ നമുക്ക് നല്ല രീതിയിൽ നോമ്പിന് വേണ്ടി തയ്യാറാവാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കാൻ നമ്മോട് പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഏറ്റവും ചുരുങ്ങിയത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയെങ്കിലും നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഷഅബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പരിശുദ്ധമായ ഖുർആനാണ്. മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു, ഷഹറു ഷഅബാൻ ഷഹറുൽ ഖുർആ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് ഷഅബാൻ മാസം എന്നുള്ളത്. സലഫുകളുടെ ജീവിതം നമ്മൾ വായിച്ചു നോക്കിയാൽ ഷഅബാൻ മാസത്തെ പരിശുദ്ധമായ ഖുർആനിന് വേണ്ടി അവർ മാറ്റിവെക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഷഅബാൻ മാസം ഖുർആനിന് വേണ്ടി നല്ലൊരു ഭാഗം നമ്മൾ മാറ്റിവെക്കുക. ഖുർആനുമായി നമുക്കുണ്ടാവേണ്ട ചില ബന്ധങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് വരുന്ന ഖുതുബകളിൽ നമുക്ക് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ഷഅബാൻ മാസം കടന്നു വരുന്നതിന് മുമ്പ് എല്ലാ സഹോദരങ്ങളോടും എന്റെ നഫ്സിനോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. ശരീരത്തെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കുക, തൗബ ചെയ്യുക. ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ ആ ഹറാം ഒഴിവാക്കുക. ആൾക്കാർ നമ്മളെ പറയുന്നത് പറയട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, ഇതൊന്നും നമ്മൾ വിലവെക്കേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്നൊരു ബോധത്തിൽ എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ തെറ്റുകളൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെക്കാൻ നമ്മൾ തയ്യാറാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക. ധാരാളം മുൻഗാമികൾ ഈ ആയത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം, അവിടെ സിയാബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഖൽബാണ്, ഹൃദയമാണ്. ഹൃദയം ശുദ്ധീകരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദഅവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നന്മ പ്രവേശിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, നോമ്പനുഷ്ഠിക്കുക, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അധികരിപ്പിക്കുക, അതുപോലെ തന്നെ ഖുർആനെ വളരെയധികം ജീവിതത്തിൽ ഗൗനിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരുന്ന ചില ഖുതുബകളിൽ നമുക്ക് സൂചിപ്പിക്കാം. അതുകൊണ്ട് ഷഅബാൻ മാസത്തെ നിസ്സാരമായി കാണരുത്. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഷഅബാൻ മാസം നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മാസങ്ങളിൽ ഒന്നാണ് ഷഅബാൻ മാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാസത്തെ ബഹുമാനിക്കാനും ആ മാസത്തിൽ തെറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കി അള്ളാഹുവിന്റെ നല്ല ഒരു അടിമയായി ജീവിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അതിനോടൊപ്പം തന്നെ ഉണർത്താനുള്ള മറ്റൊരു കാര്യം, ഈ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും പരസ്പരം മിണ്ടാത്തവരുണ്ടെങ്കിൽ, പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം അടുത്ത് നമുക്കറിയില്ല നമ്മൾ മരിക്കും എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മിണ്ടാത്തവരുണ്ടെങ്കിൽ പരസ്പരം ബന്ധങ്ങൾ ചേർക്കുക. കുടുംബ ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ പരസ്പരം ബന്ധം ചേർക്കുക. സംഘടനയുടെയും അതുപോലെ ഓരോരോ ദുനിയാവിൽ നിർമ്മിച്ചിരിക്കുന്ന ചില വസ്തുക്കളുടെ പേരിൽ ഭിന്നിച്ചവരുണ്ടെങ്കിൽ അത് അവരൊക്കെ ശരിയാവുക. യാതൊരു കാരണവശാലും ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരിലല്ല നമ്മൾ ഭിന്നിക്കേണ്ടത്, മറിച്ച് ഒരു വ്യക്തിയെ ഒഴിവാക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നൊരു ബോധം മനസ്സിലുണ്ടാക്കിയെടുത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ ജീവിതത്തിൽ ഹറാമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുക. എന്റെ സംസാരം കേൾക്കുന്ന യുവാക്കൾ ഹറാമായ വല്ലതും കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നാട്ടിൽ ഇന്ന് പ്രചാരണത്തിലുള്ള അല്ലെങ്കിൽ പല ആൾക്കാരും വീണിരിക്കുന്ന പിശാചിന്റെ ചതിക്കുഴിയായ പെൺകുട്ടികളുമായി പ്രണയത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എപ്പോഴും മനസ്സിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എല്ലാ സുഖങ്ങളെയും ഇടിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. ആരെയും നമ്മൾക്ക് ജയിക്കേണ്ട ആവശ്യമില്ല. ഒരാളോടും വാശിയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമയായി ഷഅബാൻ മാസം പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറാവുക. ഷഅബാനിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുക, റമളാനിൽ ഇബാദത്ത് ധാരാളം കൊയ്തെടുക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി മനസ്സിന്റെ സമാധാനം ലഭിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു ലക്ഷ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സച്ചരിതരായ അടിയാറുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അലൈക ബിഅഅദാഇദ്ദീൻ. അല്ലാഹുമ്മ അലൈക ബിഅഅദാഇദ്ദീൻ. അല്ലാഹുമ്മ ഇന്നാ അബ്ദു മിൻ ഇബാദിക قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك اللهم اجعلنا من عبادك الصالحين اللهم اجعلنا من عبادك المتقين اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه وسلم.